ആ മരണപ്പെട്ടവർക്ക് അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് വിശദീകരിക്കുന്ന ചില ഹദീസുകളും അതിന്റെ ഷറഹുകളുമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത്വ അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ അമലുകളൊക്കെ മുറിഞ്ഞു മൂന്നെണ്ണം ഒഴികെ. എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എണ്ണി പറഞ്ഞു. സദഖത്തുൻ ജാരിയ, ജാരിയത്തായ സദഖ, വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം, വവലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള സന്താനം. ഈ മൂന്ന് അമലുകളല്ലാത്ത മറ്റെല്ലാ അമലുകളും ആ മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി മുറിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് സദഖത്തുൻ ജാരിയ, അതിന്റെ പ്രതിഫലം മരണപ്പെട്ടാലും ഒരാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തേത് വഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമാണ്. മൂന്നാമത്തേത് വവലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായിട്ടുള്ള സന്താനം. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഖാലൽ ഉലമാഉ, ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, മഅനൽ ഹദീസ്, ഈ ഹദീസിന്റെ അർത്ഥം, അന്ന അമലൽ മയ്യത്തി യൻഖതിഉ ബിമൗതിഹി, ഒരു മനുഷ്യന്റെ പ്രവർത്തനം, ഒരു മയ്യത്തിന്റെ പ്രവർത്തനങ്ങൾ അവന്റെ മരണത്തോടു കൂടിയിട്ട്, ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ മരണത്തോടു കൂടിയിട്ട് മുറിഞ്ഞു പോകും, മുറിയുന്നതാണ്. വയൻഖത്തിയു തജദ്ദുദി സ്തവാബിലഹു, പിന്നീട് അവന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല, അവന്റെ എല്ലാ അമലുകളുടെയും പ്രതിഫലം അതോടുകൂടി അവസാനിച്ചു. ഇല്ലാ ഫി ഹാദിഹിൽ അഷ്യ ഇസ്സലാസ, ഈ മൂന്ന് കാര്യങ്ങളല്ലാത്ത അവന്റെ അമലുകളൊക്കെ, പിന്നെ ആ അമലുകൾക്കൊന്നും അവന് പ്രതിഫലം ലഭിക്കുകയില്ല, ഒരു മയ്യത്തിന് ആ മരണപ്പെട്ടവന് പ്രതിഫലം ലഭിക്കുകയില്ല ഈ മൂന്നെണ്ണം അല്ലാത്തതൊക്കെ. ലികൗനിഹി കാന സബബഹ, ഈ മൂന്നെണ്ണത്തിന് പ്രതിഫലം ലഭിക്കും, അതിന് കാരണം എന്താണ്? ഈ മൂന്നെണ്ണത്തിന്റെയും കാരണക്കാരൻ അവൻ തന്നെയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്. രണ്ട് രൂപത്തിലാണ് മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുക, രണ്ട് രൂപത്തിൽ. ഒന്ന്, അവന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന അമലുകൾ കൊണ്ട് പ്രതിഫലം ലഭിക്കും, അതേതൊക്കെയാണെന്നുള്ളത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അവന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന അമലുകൾ കൊണ്ട് മയ്യത്തിന് പ്രതിഫലം ലഭിക്കും, മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തേത്, അവൻ തന്നെ ദുനിയാവിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ മൂന്നെണ്ണം മാത്രം, അത് അവൻ തന്നെ ചെയ്തതാണ്, ഇത് അവന് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതല്ല. ഇതാണ് ഇതിൽ ഇമാം നബി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ലികൗനിഹി കാന സബബഹ, ഈ മൂന്നെണ്ണത്തിന്റെയും കാരണക്കാരൻ ആര് തന്നെയാണ്? ആ മരണപ്പെട്ടവൻ തന്നെയാണ്. ഫൈനൽ വലദമിൻ കസ്ബിഹി, കാരണം അവന്റെ സന്താനം എന്നുള്ളത് അവന്റെ കസ്ബിൽപ്പെട്ടതാണ്. അതറിയാലോ, മക്കൾ എന്നുള്ളത് ആ മനുഷ്യന്റെ കസ്ബിൽപ്പെട്ടതാണ്, അവന്റെ സമ്പാദ്യത്തിൽപ്പെട്ടതാണ്. ആ വിഷയം നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന്, വകദാരികൽ ഇൽമു അല്ലദി ഖല്ലഫഹു മിൻ തഅലീമിൻ ഔ തസ്നീഫിൻ, അതേപോലെ തന്നെ ഇൽമ് അവൻ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, അതേപോലെ തന്നെ തസ്നീഫ്, അവൻ പല ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ടെങ്കിൽ, ആ രൂപത്തിലുള്ള രചനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും. അപ്പൊ ഇത് ദുനിയാവിൽ അവൻ ചെയ്ത കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. വകദാലിക സദഖത്തുൽ ജാരിയ, അപ്രകാരം തന്നെയാണ് ജാരിയത്തായിട്ടുള്ള സദഖയും. വഹിയ അൽ വഖഫ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? വഖഫാണ് സദഖത്തുൽ ജാരിയ. അതിന്റെ നിയമങ്ങൾ, കാര്യങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ രൂപത്തിലാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് വ്യാഖ്യാനം കൊടുത്തത്. ഇനി അത് മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് വേറെയും ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഈ ഹദീസിലുള്ള ചില പദങ്ങളെ ഒന്നുകൂടി വിശദീകരിക്കുന്ന വേറെയും ചില ഹദീസുകൾ കാണാം. അതിലൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മുഅ്മിനായ മനുഷ്യന് അവന് മരണത്തിന് ശേഷം ലഭിക്കുന്ന അവന്റെ ഹസനാത്തുകൾ, അവനിലേക്ക് ചെന്നു ചേരുന്ന ഹസനാത്തുകളിൽ പെട്ടതാണ്. അവ മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണത്തിന് ശേഷം അവൻ ചെയ്ത അവന്റെ അമലുകളിൽ നിന്നും അതേപോലെ തന്നെ അവന് മരണത്തിന് ശേഷം അവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹസനാത്തുകളിൽ പെട്ടതാകുന്നു. ഇൽമൻ അല്ലമഹു അനശറഹു, അവൻ പഠിപ്പിച്ചുകൊടുത്ത, അവൻ പ്രചരിപ്പിച്ച ഇൽമൻ. ഇതിന് പ്രത്യേകമായി ഉലമാക്കൾ അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവനത് പഠിപ്പിച്ചു കൊടുത്തതാണ്, അതവൻ പ്രചരിപ്പിച്ചതാണ്. എന്താണ് ഒന്ന്, വലദൻ സ്വാലിഹൻ തറക്കഹു, അവൻ വിട്ടേച്ചു പോയ സ്വാലിഹായിട്ടുള്ള അവന്റെ സന്താനം. വമുസ്ഹഫൻ വറസഹു, അവൻ അനന്തരമാക്കിയ മുസ്ഹഫ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒന്നുകൂടിയിട്ടുള്ള വിശദീകരണമാണ് ഈ ഹദീസിൽ വരുന്നത്. ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ അനന്തരമായിട്ട് വിട്ടേച്ചു പോയ അവൻ വഖഫായിട്ട് കൊടുത്ത മുസ്ഹഫുകൾ. അവ മസ്ജിദൻ ബനാഹു, അതല്ലെങ്കിൽ അവൻ നിർമ്മിച്ച പള്ളി, അവൻ നിർമ്മിച്ചു കൊടുത്ത ഒരു പള്ളി. ഔ ബൈത്തല്ലി ഇബ്നി സബീലി ബനാഹു, അതേപോലെ വഴിയാത്രക്കാർക്ക് വേണ്ടി അവൻ നിർമ്മിച്ചു കൊടുത്ത ഒരു വീട്. ഔ നഹ്റൻ അജ്റാഹു, അവൻ ഒഴുക്കി കൊടുത്ത ഒരു അരുവി, ഒരു നദി. ഔ സദഖത്തൻ അഖ്റജഹ മിൻ മാലിഹി ഫി സിഹ്ഹതിഹി വ ഹയാതിഹി, അവൻ അവന്റെ ജീവിതകാലത്ത്, അവന്റെ ആരോഗ്യകാലത്ത് അവൻ കൊടുത്ത അവന്റെ സമ്പത്ത്, അവൻ സദഖ കൊടുത്ത അവന്റെ സമ്പത്ത്. യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, ഇതെല്ലാം തന്നെ അവന്റെ മരണത്തിന് ശേഷവും അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇത് ഹസനാണ് എന്നുള്ളത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. ഇതേപോലെ തന്നെ ഹസൻ ലി ഗൈരിഹി എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസില്, അനസ് റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിലും ഇതേ കാര്യം തന്നെ വന്നിട്ടുണ്ട്. സബ്ഉൻ യജ്രീലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി, ഒരാളുടെ മരണശേഷം അയാളുടെ ഖബറിൽ ഏഴ് കാര്യങ്ങളുടെ പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മൻ അല്ലമ ഇൽമൻ, ഒരാളെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. ഔ ഖറാ നഹറൻ, അല്ലെങ്കിൽ ഒരു നദി ഒഴുക്കി കൊടുത്തു. ഔ ഹഫറ ബിഇറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ഔ ഖറസ നഖലൻ, അല്ലെങ്കിൽ ഒരു നഖല്, ഒരു ഈത്തപ്പന നട്ടുപിടിപ്പിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ഷറ കൂടി, അതിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. ഒരു നദി ഒഴുക്കി കൊടുത്തു, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന അയാൾ നട്ടുപിടിപ്പിച്ചു. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തു. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് അനന്തരമാക്കിയിട്ട് കൊടുത്തു. ഔ തറക്ക വലദൻ, അല്ലെങ്കിൽ ഒരു സന്താനത്ത് ഇട്ടേച്ചു പോയി. ഇസ്തഗ്ഫിർ ലഹു ബഅദ മൗതിഹി, അവന്റെ മരണത്തിന് ശേഷം അവന് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകൻ അവൻ ഇട്ടേച്ചു പോയി. ഈ ഇതിൽ പറഞ്ഞ ഏഴെണ്ണം, ഈ ഏഴെണ്ണത്തിന്റെ പ്രതിഫലം മരണശേഷവും ആ മുഅ്മിന് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണിത് ബസാറ് ബൈഹഖി അദ്ദേഹത്തിന്റെ ഷുഅബില് ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹസൻ ലി ഗൈരിഹി എന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ മൂന്ന് ഹദീസുകൾ നമ്മൾ വായിച്ചു. ആ മൂന്ന് ഹദീസിന്റെ ഷറഹായിട്ട് നമ്മൾ ഒന്ന് വായിച്ചത് ഇമാം നവവിയുടെ ഹദീസാണ്. അതിന്റെ വിശദീകരണമായിട്ട് ഉലമാക്കൾ ചില ഹദീസുകൾ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ, ഒരാളൊരു ഖൈറ് പഠിപ്പിച്ചു കൊടുത്താൽ, അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് ചെയ്തവന് തുല്യമായിട്ടുള്ള പ്രതിഫലം അവന് ലഭിക്കും. നേരത്തെ പറഞ്ഞ അവന് ഉപകാരപ്പെടുന്ന ഇൽമു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ വിശദീകരണമായിക്കൊണ്ട് ഉലമാക്കൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ഒരു നല്ല കാര്യം ഒരാൾ അറിയിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കൽപ്പിച്ചു, നേരത്തെ പറഞ്ഞ വിശദീകരണം പോലെ, അങ്ങനെ അതയാൾ ചെയ്താൽ അവരാ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രതിഫലം അത് അറിയിച്ചു കൊടുത്തവന് ലഭിക്കും. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും കുറയാതെ തന്നെ എന്നുള്ളതാണ് അതിന്റെ ഷർഹായിക്കൊണ്ട് പിന്നെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കള് പറഞ്ഞിട്ടുള്ളത്. ഇബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഈ ഹദീസില് ഈ മൂന്ന് ഹദീസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ അവന്റെ തന്നെ അമലിൽപ്പെട്ടതാണ്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാകട്ടെ, അതിന്റെ വിശദീകരണമായിക്കൊണ്ട് പറഞ്ഞ രണ്ട് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാകട്ടെ, അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അത് അവന്റെ തന്നെ അമലിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യം മുസ്ലിങ്ങൾ പ്രത്യേകം ഗൌരവം കാണിക്കുകയും ഈ ദുനിയാവിൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവൻ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാലിഹായ സന്താനം എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നതിൽ, അന്ന ഗൈറ സ്വാലിഹ് ലാ യഹ്തമു ബിനഫ്സിഹി, സ്വാലിഹ് അല്ലാത്തൊരു സന്താനം അവൻ അവന്റെ കാര്യം തന്നെ നോക്കാത്തവനാണ്. ഫല യഹ്തമു ബി അബീഹി വ ഉമ്മിഹി ഔ ഉമ്മിഹി, അപ്പൊ അവന്റെ കാര്യം തന്നെ അവന്റെ കാര്യത്തിൽ തന്നെ ശ്രദ്ധയില്ലാത്ത ഒരാള് അവന്റെ പിതാവിന്റെ കാര്യമോ മാതാവിന്റെ കാര്യമോ ശ്രദ്ധിക്കൂല. അപ്പൊ അവന്റെ കാര്യം തന്നെ അവൻ ശ്രദ്ധിക്കാത്തവനാണ്. അപ്പൊ അവന്റെ പിതാവിന്റെ കാര്യമോ മാതാവിന്റെ കാര്യമോ അവന് ശ്രദ്ധിക്കുകയില്ല. വഫീഹി ഇഷാറത്തുനും, ഇതിലൊരു ഇഷാറത്തുണ്ട്. ഇല അന്നഹു മിനൽ മുഹിമ്മി ജിദ്ദൻ അൻ യുറബ്ബി അൽ ഇൻസാൻ ഔലാദഹു തർബിയത്തൻ സ്വാലിഹ, ഒരു മനുഷ്യൻ അവന്റെ മക്കളെ ഏറ്റവും നല്ല തർബിയത്ത് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹത്ത യൻഫഉഹു ഫി ഹയാതിഹി വബഅദ മമാതിഹി, എന്നിട്ട് ആ സന്താനത്തെ അവന്റെ ജീവിതകാലത്ത് അവന് ഉപകാരപ്പെടണം, അവന്റെ മരണത്തിന് ശേഷം അവന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. അതിലേക്കുള്ള സൂചന ഈ ഹദീസിലുണ്ട് എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബിൻ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ദർസിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ ഒന്നാമത്തെ ഭാഗത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അറിയപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നു. ലിയന്നഹു മാത്ത, കാരണം അവൻ മരിച്ചു. വല അമലു ഇന്നമ ഇക്കൂനു ഫിൽ ഹയാത്തി, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ അമല് ചെയ്യുക. എന്നാൽ ഇല്ലാ മിൻ ഹാദിഹിൽ ഉമൂരി സലാസ, ഈ മൂന്ന് കാര്യങ്ങളല്ലാത്തതൊക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിലുള്ള മൂന്ന് കാര്യങ്ങൾ, ലിയന്നഹു ഹുവ സബബു ഫീഹ, ആ മൂന്ന് കാര്യങ്ങളാകട്ടെ അത് അവന്റെ തന്നെ കാരണത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ രണ്ട് രൂപത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഒരാള് മരിച്ചാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ രണ്ട് രൂപത്തിലാണ് വരിക. ഒന്ന്, അവൻ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് മൂന്നെണ്ണേ ഉള്ളൂ. മറ്റുള്ളതൊക്കെ മുറിയും. മറ്റുള്ള ഓരോ അമലുകളുടെയും പ്രതിഫലം പിന്നെ അവന് കിട്ടൂല. എന്നാൽ ഈ മൂന്നെണ്ണത്തിന്റെ പ്രതിഫലം അവന് കിട്ടും. അത് അവൻ തന്നെ ദുനിയാവിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. അതിന് വിശദീകരണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസിലെ കാര്യങ്ങൾ അതാണ് ഇബ്നു സൈം പറയുന്നത്. അന്നഹു ഹുവാ സബബു ഫീഹ, കാരണം അതാണ്, പിന്നെ അവനാണ് അതിന്റെ കാരണക്കാരൻ, അവനാണ് കാരണക്കാരനായി തീർന്നിട്ടുള്ളത്, അവനാണ് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സ്വദഖത്തുൽ ജാരിയ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അസ്സിൽ അവിടെ ഉണ്ടാകണം. അയാളെ മരിച്ചാലും അതിന്റെ അസ്സിൽ അവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിൽ അതിന്റെ ഉദാഹരണങ്ങൾ കുറെ പറഞ്ഞു. ഒരാൾ കിണർ ഒഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ നദി ഒഴുക്കി കൊടുത്തു, മുസ്തഫ് കൊടുത്തു, അതൊക്കെ എന്താണ്, അസ്സിൽ അവിടെ ഉണ്ട്. ആ അസ്സിലിൽ നിന്ന് ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം തന്നെ ആ മരണപ്പെട്ട മനുഷ്യന് ആ മയ്യത്തിന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്വദഖത്തുൻ ജാരിയ. എല്ലാ സ്വദഖകളും ജാരിയത്തല്ല. അപ്പൊ അതിന്റെ നിയമവശങ്ങള്, അതിന്റെ കാര്യങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ പിന്നെ വിഷയങ്ങളൊക്കെ വേറെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. സ്വദഖത്തുൻ ജാരിയ, എല്ലാ സ്വദഖകളും എന്തല്ല, ജാരിയത്തല്ലല്ലോ. നമ്മളൊരാൾക്ക് ഒരു ഭക്ഷണം മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു വസ്ത്രം മേടിച്ചു കൊടുത്തു, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നെന്തല്ല, ജാരിയത്തല്ല. അതിനൊക്കെ അതിന്റേതായ പ്രതിഫലം കിട്ടും. ജാരിയത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണ്. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന വിശദീകരണം, വഹിയ അൽ ഖൈറുൽ മുസ്തമിർ, നിലനിൽക്കുന്ന ഖൈർ, അതിന്റെ അസിൽ അവിടെ ഉണ്ടാകും. പിന്നെ ഒരു പള്ളിയാണെങ്കിൽ പിന്നെ അത് പൊളിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ നമ്മൾ അതിന് വഖഫ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ജീവിതകാലത്ത് നമ്മൾ ചെയ്യണം. കാരണം മക്കൾ നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ മരണശേഷം നമ്മുടെ മക്കളെ കൊണ്ട് എത്രത്തോളം ഉപകാരം കിട്ടും, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ കാര്യങ്ങളുടെ പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അതവന് പഠിപ്പിച്ചു കൊടുത്ത ഇൽമ്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കള്, അതേപോലെ തന്നെ ജാരിയത്തായിട്ടുള്ള സദഖകൾ. അപ്പൊ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് സൽക്രമങ്ങൾ ആവശ്യമായി വരുന്നൊരു സമയമാണിത്, നമ്മുടെ ആ ഖബറിലുള്ള ജീവിതം എന്നുള്ളത്. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ നമ്മൾ മരിച്ചാലും നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ഇതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിൽ ഇങ്ങനെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ആശ്വാസമായിരിക്കും. ഇപ്പൊ ഖബറിലുള്ള ചില ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ശരിക്ക് ഹദീസുകളിൽ വന്നിട്ടുള്ള അവരെ നിലവിളിക്കുന്നത്, അവരുടെ ഹട്ടഹാസങ്ങള്, അതൊക്കെ ചില ഹദീസുകളിൽ നമ്മൾ വായിച്ചാൽ അവർ എത്രത്തോളം കഠിനമായിട്ടുള്ള ശിക്ഷകൾക്കാണ് അവിടെ വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഹദീസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിലൊക്കെ ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അപ്പൊ ഇതാണ് ആ വിഷയ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന്. അത് അവന്റെ തന്നെ സബബിൽപ്പെട്ടതാണ്, അവൻ തന്നെ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്നാണ്. അതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഹദീസുകളും നിങ്ങളുടെ മനസ്സിലാണ്. രണ്ടാമത്, മറ്റുള്ളവർ ചെയ്യുന്ന അമലുകൾ അതെത്രത്തോളം മയ്യത്തിന് അതിന്റെ പ്രതിഫലം കിട്ടും, അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മയ്യത്തിന് വേണ്ടിയിട്ട്, ആ മരണപ്പെട്ടവന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ദുആയാണ്. അത് സന്താനങ്ങളുടെ ദുആ മാത്രമല്ല, മുസ്ലിങ്ങളായ അവന്റെ സഹോദരങ്ങൾ അവന് വേണ്ടി ചെയ്യുന്ന ദുആ പ്രാർത്ഥന മാത്രമല്ല, ഉലമാക്കൾ പറഞ്ഞു മരണപ്പെട്ടവനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കടമകൾ, ഒരുപാട് കടമകളുണ്ട് നമുക്ക് ആ മനുഷ്യനോട് ചെയ്യാൻ. ആ മയ്യത്തിനോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമകൾ ഒരുപാടുണ്ട്. ഹജ്ജ്, ഉംറ, അതൊക്കെ ഇതിന്റെ വിഷയത്തിൽ വരുന്നുണ്ട്, നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ദുആ എന്നുള്ളതാണ്. ആ ദുആയുടെ പ്രതിഫലം അവർക്ക് കിട്ടുമെന്നുള്ളതാണ്, കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം ദുആ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം, അതിന്റെ സവാബ്, അതിന്റെ അജർ ആ മയ്യത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടു. ഇതിലൊരു തർക്കമല്ല, ഈ വിഷയത്തിൽ എന്തല്ല, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അതിന്റെ തെളിവ് ഒന്ന്, ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ ദുആ അത് മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടും എന്നുള്ളതിന്റെ തെളിവ് ഒന്ന് വിശുദ്ധ ഖുർആനിലെ തെളിവ് തന്നെയാണ്. സൂറത്തുൽ ഹഷറിലെ 10-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ നമുക്ക് പരിചയമുള്ള ആയത്താണ്. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഈ ആയത്താണ് ഉലമാക്കൾ അതിന് ഒന്നാമത്തെ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് ശേഷം വന്നിട്ടുള്ളവർ, അവരുടെ ദുആ, അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യം ഈമാനോടുകൂടി ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം. അപ്പൊ ഈമാനോടുകൂടി നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവരിതിൽപ്പെട്ടു, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. അവ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള ദുആ, അതവർ ആ ദുആ അവർ ചെല്ലുന്നവരായിരിക്കും. അപ്പൊ ആ ദുആ അവർക്ക് ഉപകാരപ്പെടുന്ന അർത്ഥം ഒന്ന്, ഇതാണ് അതിന്റെ ഒന്നാമത്തെ തെളിവ്. അപ്പൊ ആയത്തിൽ തന്നെ നെസ്സായിട്ട് തന്നെ പറഞ്ഞത് അവർ ഈമാനോടുകൂടി മരണപ്പെട്ട അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരിക്കും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ എന്തിനാ ദുആ ചെയ്യാൻ പറഞ്ഞത്? അവർക്ക് പ്രതിഫലം കിട്ടാത്ത ഒരു കാര്യമാണെങ്കിൽ ദുആ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അല്ല പറഞ്ഞെന്താണ്, അങ്ങനെ ദുആ ചെയ്യണം, ആ ദുആ ചെയ്താൽ അത് അവർക്ക് ഉപകാരപ്പെടും. അപ്പൊ ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ദുആ, അതിനുള്ള തെളിവാണ് ഈ 10-ാമത്തെ ആയത്ത്. രണ്ടാമത്തത്, ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ചെയ്യേണ്ട ആ നിസ്കാര, ആ നിസ്കാരത്തിലുള്ള ദുആ, ആ മയ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുആ, അതേപോലെ തന്നെ ദഫന് ശേഷം ആ മയ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന തസ്ബീത്, ഇതിന്റെയൊക്കെ പ്രതിഫലം ആർക്ക് കിട്ടും? ആ മയ്യത്തിന് കിട്ടുമെന്നുള്ളതാണ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്, സമയത്ത് നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, മുസ്ലിമായ ഒരാൾ മരണപ്പെടുന്നു മരിച്ചു പോകുന്നു, ഫയഖൂമു അലാ ജനാസത്തിഹി അർബഊന റജുലൻ, അയാൾക്ക് വേണ്ടിയിട്ട് 40 ആളുകൾ അയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്നു. യഖൂമുന എന്ന് പറഞ്ഞാൽ ഫയഖൂമു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമസ്കരിക്കുന്നു. എത്ര ആളുകൾ? 40 ആളുകൾ. വേറെ ചില ഹദീസുകൾ വേറെയും എണ്ണങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ട് വ്യത്യസ്ത എണ്ണങ്ങൾ വന്നു, എണ്ണം കൂടുന്നതിൽ വല്ല ഫലായിലുണ്ടോ എന്നുള്ളതൊക്കെ ഹദീസുകൾ പണ്ഡിത ഉലമാക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഹദീസിൽ വന്നത് 40 ആളുകൾ ആ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിച്ചാൽ, ലാ യുശ്രിക്കൂന ബില്ലാഹി ശയ്യാ, ആ 40 ആളുകളുടെ അവർക്ക് വേണ്ട യോഗ്യത എന്താണ്? അവർ യാതൊന്നുകൊണ്ടും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. ലാ യുശ്രിക്കൂന ബില്ലാഹി ശയ്യാ, ശയ്അൻ എന്നുള്ളതിന് ഉലമാക്കൾ ഷറഹുകൾ നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലും അവര് അള്ളാഹുവിൽ എന്ത് ചെയ്തിട്ടില്ല, ഷിർക്ക് ചെയ്യാത്ത ഈ 40 ആളുകൾ ആ മരിച്ചവന് വേണ്ടി മയ്യിസ്കരിച്ചാൽ, ഇല്ലാ ഷഫഅഹുമുല്ലാഹു ഫീഹി, അവരുടെ ആ ഷഫാഅത്ത് അള്ളാഹു സ്വീകരിച്ചിട്ടല്ലാതെ. ഇത് ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതാണ് അവരുടെ ആ ഷഫാഅത്ത് അത് അവന്റെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ചിട്ടല്ലാതെ. അതിന്റെ അർത്ഥം അത് അള്ളാഹു സ്വീകരിക്കും, അത് അവർക്ക് ഉപകാരപ്പെടും. അപ്പോ ഒന്നത് ഹദീസിൽ വന്നിട്ടുള്ള ഒരു തെളിവ് അതാണ്. അപ്പൊ അവരുടെ ഷഫാഅത്ത് എന്താണ്? ആ മയ്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിക്കും. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട്. രണ്ടാമത്തെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അബൂദാവൂദിന്റെ റിപ്പോർട്ടിലാണ്, ഇദാ സല്ലൈതു അലൽ മയ്യിതി ഫഖലിസു ലഹു ദുആ, നിങ്ങൾ മയ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫഖലിസു ലഹു ദുആ, നിങ്ങൾ ഇഖ്ലാസോടു കൂടിയിട്ട് അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ഇഖ്ലാസോടു കൂടിയിട്ട് ദുആ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പന അതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇഖ്ലാസോടു കൂടിയിട്ടാണ് ആ ദുആ നിങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മറമാടിയതിനു ശേഷം പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാം, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മറമാടിയതിനു ശേഷം? ആ ഹദീസ് മൊത്തത്തിൽ ഞാൻ വായിക്കുന്നില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്, അബൂദാവൂദിന്റെ റിപ്പോർട്ടാണ്. ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. വസലൂ ലഹു ബിത്തസ്ബീതി, നിങ്ങൾ അവന് വേണ്ടിയിട്ട് തസ്ബീത് ചോദിക്കണം. ഫൈന്നഹു അൽആന യുസ്അൽ, നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചോദ്യം ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ രണ്ടാമത് പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത് നിങ്ങൾ അവന് വേണ്ടിയിട്ട് തസ്ബീത് ചോദിക്കണം. കാരണം അവൻ എന്ത് ചെയ്യാണ്? അവൻ ഇതാ ഈ സന്ദർഭത്തിൽ ചോദ്യം ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അവന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോ മൂന്ന് ഹദീസുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു. ഒന്ന്, 40 ആളുകൾ നിസ്കരിച്ചാൽ അവരുടെ ആ ഷഫാഅത്ത് അല്ലാഹു സ്വീകരിക്കും. രണ്ടാമത് പറഞ്ഞത് അവന് വേണ്ടിയിട്ട് നിങ്ങൾ ഇഖ്ലാസോട് കൂടിയിട്ട് ദുആ ചെയ്യണം. മൂന്നാമത് പറഞ്ഞത് അവന് വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, തസ്ബീത് ചോദിക്കണം, കാരണം അവൻ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ അവന് ആ മയ്യത്തിന് അതുകൊണ്ട് ഉപകാരം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ചില രിവായത്തുകളിൽ കാണാം അവന്റെ പാപങ്ങൾ പുറക്കപ്പെടും. നേരത്തെ പറഞ്ഞ 40 ആളുകൾ നിസ്കരിച്ച ഹദീസ് പറഞ്ഞല്ലോ, വേറെ ചില ഹദീസുകൾ അവന്റെ പാപങ്ങൾ പുറക്കപ്പെടും അതിലൂടെ എന്നുള്ളത് വേറെ ചില രിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ തസ്ബീത്തിനെ ചോദിക്കണമെന്ന് പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ സബ്ബിത്ഹു വയുകദ്ദിറൂന ഹാദ ദുആഇൽ മുബാറക്, ഈ ദുആ അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫൈന്നല്ലാഹ യൻഫഉഹു ബിദാലിക, അതുകൊണ്ട് അല്ലാഹു അവന് ഉപകാരം ചെയ്യുന്നതാണ്. ലിയന്ന ദുആഅൽ മുസ്ലിമീന ലിൽ അംവാത്തി യുർജ വസൂലിഹി ഇലൈഹിം വ ഇൻതിഫാഇഹിം ബിഹി, കാരണം മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മുസ്ലിങ്ങളുടെ ദുആ, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? അതവർക്ക് ലഭിക്കും, അതുകൊണ്ട് അവർക്ക് ഉപകാരം കിട്ടും എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ ദുആകൾ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ തസ്ബീത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആര് വിശദീകരിക്കാൻ? ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള വിശദീകരിക്കാൻ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഹദീസുകൾ, അപ്പൊ ആയത്ത് പറഞ്ഞു, ഹദീസ് പറഞ്ഞു, ഇതൊക്കെ എന്തിനുള്ള തെളിവാണ്? ജീവിച്ചിരിക്കുന്നവരുടെ ദുആ അതാർക്ക് ഉപകാരപ്പെടും? മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടും. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സഹോദരങ്ങൾ സഹോദരികള്, നമ്മുടെ മറ്റുള്ള ആളുകൾ, അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കടമയാണെന്ത്? അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളത്. അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒന്നാണേത്? ഇസ്തിഗ്ഫാർ എന്നുള്ളത്. അത് പ്രത്യേകം ഹദീസിൽ പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആയത്തിലും അത് പറഞ്ഞു. അത് വേറെ ചില ഹദീസുകളിൽ പ്രത്യേകമായി തന്നെ വന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരാളുടെ ദറജ അത് സ്വർഗത്തിൽ ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കും. ഫയഖൂലു അന്നാലി ഹാദ, അയാൾ ചോദിക്കും, അല്ലാഹു ഇത് എങ്ങനെയാണ്, ഇതെന്തുമാത്രം ഒരു ആശ്വാസമായിരിക്കും ആ അയാളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ നമ്മുടെ ഈ ദുആകൾ, കാരണം അമലുകളുടെ കുറവ് എന്നുള്ളത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യമാണ്, അമലുകൾ കുറഞ്ഞു പോവുക എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾക്ക് വരെ കവർ ശിക്ഷയുണ്ട് എന്നുള്ളത്, നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന അതിനൊക്കെ കഠിനമായിട്ടുള്ള ശിക്ഷകളുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ വന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ദുആകൾ, ഇസ്തിഗ്ഫാർ. അപ്പൊ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് എന്റെ ദറജകൾ ഇങ്ങനെ അതിങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ അമലൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് ചോദിക്കപ്പെട്ടു, അന്നാലി ഹാദ, എങ്ങനെയാണ് ഉയർന്ന ഈ സ്ഥാനങ്ങൾ, ഈ ദറജകൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ഫയുഖാലു, അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക്കലക, നിന്റെ സന്താനം, നിന്റെ വലത് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദുനിയാവില് അയാളുടെ മക്കൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ദുനിയാവിൽ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അയാൾക്ക് ഉപകാരം കിട്ടുന്നത് അയാളുടെ മരണത്തിന് ശേഷമാണ്. ആ ദറജകൾ ഇങ്ങനെ അള്ളാഹ് ഉയർത്തിക്കൊടുക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിൽ അങ്ങനെ തന്നെ പറഞ്ഞു, എന്ത് ബിസ്തിഗ്ഫാരി വലദിക്കലക, അഹമ്മദ് ബൈഹക്കിയൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിനക്ക് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന സൂറത്തുൽ ഇസ്രായിലെ 24-ാമത്തെ ആയത്ത്, അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം ചെല്ലേണ്ടതല്ല, അവരെന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതുപോലെ അള്ളാഹുവെ നീ അവർക്ക് രണ്ടുപേർക്കും റഹ്മത്ത് ചൊരിയണേ എന്നുള്ള ദുആ, അതിന്റെ ഷറഹില് തഫ്സീർ സഅദിയിൽ വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാം. എന്താ പറഞ്ഞത്? ഉദ്ഉ ലഹുമാ ബിർറഹ്മ അഹ്യാഅൻ അഹ്യാഅൻ വഅംവാതൻ, അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം, അവർ ജീവിച്ചിരിക്കുന്ന സമയത്തും അവർ മരിച്ചതിന് ശേഷവും. അതിന്റെ തഫ്സീർ ആര് വിശദീകരിച്ചിട്ടുണ്ട്? സഅദി വിശദീകരിച്ചിട്ടുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലും റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, അത് മരണത്തിന് ശേഷവും അങ്ങനെ തന്നെ അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കാൻ, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് മക്കള് അവർക്ക് അതിന്റേതായതുണ്ട്, അത് അവരങ്ങനെ ചെയ്യണം. അതല്ലാത്ത മുസ്ലിങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. വല്ലദീന യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനി ലദീന സബഖൂനാ ബിൽ ഈമാൻ, നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ. അപ്പൊ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരുടെ ദുആ, അത് മരണപ്പെട്ടവർക്ക് അതിന്റെ ഉപകാരം കിട്ടും, അതുകൊണ്ട് മനഫഅത്ത് ഉണ്ടാകും എന്നുള്ളത് എന്താണ്? ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തേത്, മരിച്ചവർക്ക് ഉപകാരപ്പെടുന്ന മറ്റൊന്നാണ് ദൈൻ, കടം വീട്ടിക്കൊടുക്കുക എന്നുള്ളത്. കടമെന്നുള്ളത് വളരെ ഗൌരവമുള്ളൊരു സംഗതിയാണ്. ഒരാൾ മരണപ്പെട്ടത് കടക്കാരനായിക്കൊണ്ടാണെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേയുണ്ട്. അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സമ്പത്തില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറെ വിഷയങ്ങൾ, എന്താണെങ്കിലും വളരെ ഗൌരവമുള്ളൊരു സംഗതിയാണ് കടം എന്നുള്ളത്. എന്നാൽ അങ്ങനെ മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ, നമ്മുടെ ഒരു സഹോദരൻ, അയാളുടെ കടം അത് നമ്മൾ വീട്ടുകയാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന നമ്മൾ വീട്ടുകയാണെങ്കിൽ, അത് ആരാണെങ്കിൽ, അതിന് നല്ല പ്രതിഫലം കിട്ടും, അത് അയാൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അതിന് പ്രതിഫലമുണ്ട്, അത് ആ മയ്യത്തിന് ഉപകാരപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യമാണത്, അവരുടെ കടം വീട്ടുക എന്നുള്ളത്. നല്ലൊരു കാര്യമാണ്, കാരണം അവരതുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ കടവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അതിന്റെ ഗൗരവം നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹദീസ് എന്താണ് അതിന്റെ തെളിവ്? എന്താണ് ഇങ്ങനെ കടം വീട്ടിയാൽ അത് ആ മയ്യത്തിന് ഉപകാരപ്പെടും എന്നുള്ളതിന്റെ തെളിവെന്താ? ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസാണ്. അതിലൊരു സ്ത്രീ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്ന ഉമ്മി മാതത് വഅലൈഹ സൗമു നദരി, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, നദറിന്റെ നോമ്പ് അവർക്കുണ്ടായിരുന്നു, ഫഅസൂമനഹ ആ നോമ്പ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നോൽക്കട്ടെ. അപ്പൊ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പൊ നോമ്പ് നോൽക്കാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറായിത്തി ലൗ കാന അലാ ഉമ്മിക്ക് ദൈനുൻ ഫഖളൈതിഹി അകാന യുഅദ്ദ ദാലികനഹ. നേരെ തിരിച്ചു ചോദ്യം ചോദിച്ചു, നിന്റെ ഉമ്മാക്കൊരു കടം ഉണ്ടായിരുന്നെങ്കിൽ, ദൈനുണ്ടായിരുന്നെങ്കിൽ ആ കടം വീട്ടിയാൽ അത് അവർക്ക് വീട്ടപ്പെടുമായിരുന്നോ? ആ കടം അവർക്ക് വീട്ടപ്പെടുമായിരുന്നില്ലേ? കാലത്ത് അവർ പറഞ്ഞു അമ്മതെ, ആ സ്ത്രീ പറഞ്ഞു അതെ. കാല പസൂമി അന്നുമ്മിക്ക, ബുഖാരി മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ നീ എന്ത് ചെയ്യാ, നിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നീ നോമ്പ് ആ നോമ്പ് നോറ്റ് വീട്ടിക്കൊള്ളുക. നോമ്പിന്റെ വിഷയം നമ്മുടെ ഹദീസിൽ വരുന്നുണ്ട്, നേർച്ച നോമ്പ് മാത്രമാണ് അതല്ലാത്ത നോമ്പുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഹദീസിലുള്ള തെളിവ് എന്താണ്? ആ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെച്ചെന്താണ്? എന്റെ ഉമ്മാക്ക് കട ഉണ്ടായിരുന്നെങ്കിൽ ആ കട നീ വീട്ടിയാലത് വീട് വരുന്നു. അതാണ് അതിൽ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോ അതൊരു ഹദീസ്. രണ്ടാമത്തെ ഒരു ഹദീസ് വന്നിട്ടുള്ളത് അബൂദാവൂദാണ്, ഇതിന്റെ തന്നെ വിശദീകരണമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ, എന്റെ ഉമ്മ അവർക്ക് ഒരു മാസത്തെ നോമ്പുണ്ട്, ആ നോമ്പ് എനിക്ക് നോറ്റ് വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ലൗകാന അലാ ഉമ്മിക്ക് ദൈനുൻ അകുന്തി ഖാദിയതഹു ഖാലത്ത് നഅം ഖാല ഫദൈനുല്ലാഹി അഹക്കു അൻ യുഖ്ലാ, എങ്കിൽ അള്ളാഹുവിന്റെ കടമാണ് ഏറ്റവും നോറ്റ് വീട്ടാൻ ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് എന്ന് അബൂദാവൂദിന്റെ റിപ്പോർട്ടിൽ കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള ഹദീസുകൾ. അതിൽ വന്നിട്ടുള്ള വേറൊരു ഹദീസ് എന്താ വെച്ചാല് സുദീർഘമായിട്ടുള്ള ഒരു ഹദീസ്, സലമത്ത് ബിൻ അഖ്വ അഖ്വ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ കാണാം. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരിക്കുകയാണ്, അങ്ങനെ ജനാസ കൊണ്ടുവരപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹ് അവർക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് കടണ്ടോ? ഖാലൂല, അവർ പറഞ്ഞു ഇല്ല. ഖാല ഫാൽ തറക്ക ഷയൻ, അയാളെ വല്ല സമ്പത്തും മുട്ടേച്ച് പോയിട്ടുണ്ടോ? ഖാലൂല, അവർ പറഞ്ഞു ഇല്ല ഇല്ല. ഫസല്ല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിട്ട് നിസ്കരിച്ചു. തുമ്മ ഉത്തിയ ബി ജനാസത്തിൻ ഉഖ്ര, പിന്നെ വേറൊരു ജനാസ കൊണ്ടുവരപ്പെട്ട്. ഖാലൂ യാ റസൂലുള്ളാഹി സ്വല്ലി അലൈഹി അല്ലാഹു റസൂലേ നിസ്കരിച്ചാലും. ഖാല ഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് കടണ്ടോ? ഖീല, പറയപ്പെട്ടു നാം അതെ കടണ്ട്. കാല ഫാൽ തറക്ക ശിഖൻ, അയാള് വല്ലത് ഇട്ടേച്ചു പോയിട്ടുണ്ടോ, വല്ല സമ്പത്തും അയാൾക്കുണ്ടോ? കാലു, അവർ പറഞ്ഞു സലാസത്ത് ദനാനിയർ, മൂന്ന് ദീനാറ് അയാൾക്കുണ്ട്. ഇപ്പൊ സൊല്ലാലയ അയാൾക്ക് വേണ്ടിയിട്ട് വിസ്കരിച്ചു. സുമ്മൗത്യ ബിസാലിസത്തി, പിന്നെ മൂന്നാമതൊരു മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു. കാലു, അവർ പറഞ്ഞു സൊല്ലി അലിഹ റസൂല നിസ്കരിച്ചാലും. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തറക്ക ശിഖൻ, വല്ലത് ഇട്ടേച്ചു പോയിട്ടുണ്ടോ, വല്ല സമ്പത്തും? കാലു, അവർ പറഞ്ഞു ഇല്ല ഇല്ല ഒന്നുമില്ല. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ അലൈഹി ദൈനുൻ, ഈ മയ്യത്തിന് വല്ല കടവുണ്ടോ? ഖാലൂ, അവർ പറഞ്ഞു സലാസത്തു ദനാനിയർ, മൂന്ന് ദീനാറ് കടണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൊല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി, സ്വാഹിബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. അപ്പൊ ഇതിൽ മൂന്ന് രൂപത്തിലാണ് വന്നത്. ഇതിന്റെ ഷറഹുകൾ വേറെ ഉലമാക്കള് വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ ആ വിശദത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് ആ കടം കിട്ടാനുള്ള പൈസ അല്ല, അയാൾക്ക് കടണ്ട് തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ഇതിന്റെ ഷറഹുകൾ വേറെ വരുന്നുണ്ട് കേട്ടോ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയത്തിലുള്ളത് ഈ സന്ദർഭത്തിൽ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ സദസ്സിൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വാബിന് വേണ്ടി നിസ്കരിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിക്കാണ്. അപ്പൊ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സല്ലി അലൈഹി യാ റസൂലല്ലാഹ വഅലയ്യ ദൈനുഹു, റസൂലേ അയാൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചാലും അവന്റെ കടം ഞാൻ ഏറ്റെടുക്കാം. ഇതാണ് നമ്മളെ തെളിവ്. അബൂ ഖതാദ എന്ത് പറഞ്ഞു, നബിസ്വല്ലം നിസ്കരിക്കാതെ മാറി നിന്നപ്പോ റസൂലെ നിസ്കരിച്ചോളി, ആ കടം ഞാൻ ഏറ്റെടുത്തു. ഫസല്ല അലൈഹി, നബിസ്വല്ലം അയാൾക്ക് വേണ്ടിയിട്ട് നിസ്കരിച്ചു. ഇത് ബുഖാരിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ബുഖാരിന്റെ റിപ്പോർട്ട് വേറെ ചില റിവായത്തുകളിൽ കാണാം. പിറ്റേന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഖതാദനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ആ കടം നീ വീട്ടിയോ? അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഹദീസുകൾ കാണാം. അപ്പോ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ടാണ് കട എന്നുള്ളത് ഗൗരവമുള്ള സംഗതിയാണെന്നുള്ളത് പറയാം. അപ്പൊ ഈ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് ഏതാ, ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കടമുണ്ടെങ്കിൽ, അത് മക്കളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും, ആ കടം അവർ വീട്ടിയാൽ എന്താകും? ആ മയ്യത്തിന് അതുകൊണ്ട് ആശ്വാസം ലഭിക്കും, അതുകൊണ്ട് ഉപകാരം കിട്ടുമെന്നുള്ളതാണ്. അത് മയ്യത്തിന് ഉപകാരപ്പെടും, നമ്മളയാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല കാര്യമാണ്. പ്രതിഫലാർഹമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ വേറെയും ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ സംശയങ്ങളുള്ളത് നിങ്ങൾ ചോദിക്കണമെങ്കിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി വേറെന്തൊക്കെ അമലുകളാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്താൽ എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളെയും